നമസ്കാരം. ജ്യോതിർഗമയ എന്ന മനോഭാവങ്ങളുടെ പരീക്ഷണശാലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ജീവിതത്തെ സ്പർശിക്കുന്ന വിഷയങ്ങളെ എടുത്തുകൊണ്ട് തുറന്ന ചർച്ചയ്ക്ക് വേദിയൊരുക്കുകയാണ് ജ്യോതിർഗമയ. ജീവിതഗന്ധിയായ എത്രയോ വിഷയങ്ങളിലൂടെ നാം കടന്നുവന്നു. വ്യക്തിബന്ധങ്ങളുടെ ശക്തിയെ എങ്ങനെ മനസ്സിലാക്കണം, അതിനെ എങ്ങനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം, ഓരോ കാര്യങ്ങളും അവയുടെ പുറന്തോട് പൊളിച്ച് അകക്കാമ്പിനെ കണ്ടെത്തുന്ന ജ്യോതിർഗമയ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ പുതിയ പ്രകാശം പകർന്നു നൽകുന്നുണ്ട്. അതുതന്നെയാണ് ജ്യോതിർഗമയുടെ ലക്ഷ്യവും. ഇന്ന് ജ്യോതിർഗമയുടെ വേദിയിൽ നമ്മൾ പുതിയൊരു വിഷയത്തെ ചർച്ചയ്ക്കെടുക്കുകയാണ്. ശാന്തി. ശാന്തിയിലേക്ക് വഴികളില്ല, ശാന്തി തന്നെയാണ് വഴി എന്ന് ഗാന്ധിജി നമ്മെ പഠിപ്പിച്ചു. പ്രസിദ്ധ വയലിൻ വാദകനായ യഹൂദി മെനുഹിൻ പറഞ്ഞു, ശാന്തി എന്നത് വളരെ ചെറിയൊരു പദമാണെങ്കിലും അതിനെ പ്രാവർത്തികമാക്കാൻ നിങ്ങളുടെ എല്ലാ ശക്തിയും എല്ലാ കഴിവുകളും നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇവിടെ ശാന്തി എന്ന ആ ഒരൊറ്റ പദത്തിന്റെ മാധുര്യത്തെ നമ്മൾ തുറന്നു നോക്കുകയാണ്, അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയാണ്. ശാന്തി ജീവിതത്തിൽ എങ്ങനെ പ്രാധാന്യമുള്ളതായി മാറുന്നു, ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ, ഈ വിഷയത്തിൽ നമ്മെ നയിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ പാലക്കാട് മലപ്പുറം ശാഖകളുടെ പ്രശാസികയായ ആദരണീയ രാജയോഗിനി ബ്രഹ്മകുമാരി മീന സിസ്റ്റർ നമ്മോടൊപ്പമുണ്ട്. സിസ്റ്റർ, ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം.
ഓം ശാന്തി.
നമ്മൾ ഇന്ന് പുതിയൊരു വിഷയം ചർച്ചയ്ക്കെടുക്കുകയാണല്ലോ. ശാന്തി ആഗ്രഹിക്കാത്തവരില്ല. എന്നാൽ ഇന്ന് ബഹളങ്ങളുടെയും ശബ്ദഘോഷങ്ങളുടെയും ലോകമാണെന്ന് വേണം പറയാൻ. എവിടെയും കൂടുതൽ കൂടുതൽ ശബ്ദത്തിലേക്ക് അങ്ങനെ പ്രഭാവമുണ്ടാക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശാന്തിയുടെ പ്രസക്തിയെക്കുറിച്ച് എങ്ങനെ സംസാരിക്കും?
ഇന്നത്തെ ലോകം ശബ്ദത്തിന്റെ കോലാഹലത്തിന്റെ ലോകമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഈ കോലാഹലത്തിന്റെ ലോകത്തിൽ ശാന്തിയുടെ മഹത്വം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ശബ്ദം കൊണ്ടും ബഹളം കൊണ്ടും നമ്മൾ ഈ ലോകത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൂടെ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന നഷ്ടങ്ങൾ എന്താണ്, അതിന്റെ അപാകതകളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ശാന്തിയുടെ മഹത്വം വർത്തമാനകാലത്തിൽ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ.
സിസ്റ്റർ, അങ്ങനെയാണെങ്കിൽ ഇപ്പോ ബഹളം, കൂടുതൽ ശബ്ദമുണ്ടാക്കുക, കൂടുതൽ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറുക, അവിടെ എന്താണ് കോട്ടങ്ങൾ ഉണ്ടാവുന്നത്?
വർത്തമാന സമയം ഗവേഷണങ്ങൾ, ശാസ്ത്രജ്ഞന്മാരുടെ ഗവേഷണ പഠനങ്ങൾ തന്നെ നൽകുന്ന റിസൾട്ട്, ഏറ്റവും കൂടുതൽ ലോകത്തിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം തന്നെ ഒന്ന് നമ്മുടെ മനസ്സിലെ ചിന്തകൾ, നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാക്കുന്ന ചൂടിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒപ്പം തന്നെ അവർ ഹൈലൈറ്റ് ചെയ്യുന്ന മറ്റൊരു വസ്തുത, ശബ്ദം, അതായത് എത്ര കൂടുതൽ ജനങ്ങൾ വർദ്ധിക്കുന്നുണ്ട്, അതേപോലെ നമ്മുടെ ശബ്ദ കോലാഹലങ്ങളും ഒച്ചയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര ഒച്ച കൂടുന്നുണ്ടോ അതും ചൂടിനെ വർദ്ധിപ്പിക്കുന്ന ഒരു മുഖ്യമായ ഘടകമാണ് എന്ന് ഇന്ന് കണ്ടെത്തിയിരിക്കുന്നു. സയൻസേ അത് തെളിയിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോ ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ശാസ്ത്രം ആ വസ്തുതയെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ശബ്ദത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത് എന്താണ്, അതിലൂടെ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്.
ഇവിടെ ഇടയിൽ എനിക്കൊരു സംശയം, ഇപ്പോ ലോകത്തിലെ ബഹളങ്ങൾ കൂടുന്നതിനെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പൊ സിസ്റ്റർ പറഞ്ഞു എന്റെ ഉള്ളിലെ ചൂട് വർദ്ധിക്കുന്നു, ഇത് ഏതിനെയാണ് ബാധിക്കുന്നത്? ഈ ലോകത്തിലെ ബഹളം എന്നെ ബാധിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്, അങ്ങനെയല്ലേ സംഭവിക്കുന്നത്?
യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ചേരുന്നതാണ്. വ്യക്തികൾ ചേരുന്ന സമയത്ത് സമൂഹം സൃഷ്ടിക്കപ്പെടുന്നു, സമൂഹങ്ങൾ ചേരുമ്പോഴും ലോകം. ലോകം എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു ഘടകമല്ലല്ലോ, നമ്മൾ ഓരോരുത്തരും ചേരുന്നതല്ലേ ലോകം. അപ്പൊ ലോകം തയ്യാറാക്കുന്നത് ആരാണ്? നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് പറയാറുണ്ട്, നമ്മുടെ ആന്തരിക ലോകത്തിന്റെ റിഫ്ലക്ഷനാണ് ശരിക്കും പുറം ലോകം എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ചൂട് വർദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ ചൂട് പിടിച്ച ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ആദ്യം അതിന്റെ എഫക്റ്റ് സ്വാധീനം ഉണ്ടാകുന്നത് നമ്മളിൽ തന്നെയാണ്. അത് ആദ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലും എത്രത്തോളം വളരെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. സാധാരണ പ്രഭാത് ഭായി കേട്ടിട്ടുണ്ടാവും, ഇന്ന് നമ്മൾ രോഗങ്ങൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തില് പ്രഷറാകട്ടെ, ഷുഗറാകട്ടെ, ഹാർട്ട് അറ്റാക്ക് ആകട്ടെ, ഈ അസുഖങ്ങൾ കൊണ്ട് നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകുന്ന സമയത്ത് പറയുന്നത് എന്താണ്? ടെൻഷൻ കൂടുന്നതുകൊണ്ട്, അതുപോലെ ദേഷ്യം കൂടുന്നവർക്ക്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരിക്കലും ഒരു മാഗസിനിൽ വായിച്ചിരുന്ന ഒരു വലിയ കമ്പനിയുടെ MD, അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ആയി അദ്ദേഹം മരിച്ചു. മരിച്ചതിന് ശേഷം ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് ഹാർട്ട് 2 പീസായി പോയി എന്നാണ് പറയുന്നത്. ദേഷ്യത്തില് 2 പിളർന്ന ചിത്രമാണ് കണ്ടതെന്നാണ് പറയുന്നത്.
ഇത്രയും വലിയൊരു പ്രഭാവം ഇത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന കാര്യം നമ്മൾ
സാധാരണ രീതിയിൽ തന്നെ നമുക്കറിയാലോ. ഇപ്പോൾ നമുക്കൊരാൾക്ക് ദേഷ്യം വന്നു, സപ്പോസ് എനിക്ക് ദേഷ്യം വന്നു എന്നിരിക്കട്ടെ, ദേഷ്യം വരുന്ന സമയത്ത് നമുക്ക് പറയില്ലേ മുഖം കണ്ട് അറിയാം ആളുടെ അടുത്തേക്ക് പോകരുതേ, മുഖം കണ്ട് പറയില്ലേ കണ്ണ്, മുഖം, എക്സ്പ്രഷൻസ്, ടോട്ടൽ നമ്മുടെ ബാഹ്യമായ ആക്ടിവിറ്റിയിൽ നിന്ന് തന്നെ നമ്മുടെ പുറമേയുള്ള ഓരോ ഇന്ദ്രിയങ്ങളും വിളിച്ചു പറയും ഞാൻ ദേഷ്യം പിടിച്ചിരിക്കുകയാണ് അല്ലെ ചൂടുള്ള ആളാണ്. അതേപോലെ ഒരു വ്യക്തി ശാന്തനാണെങ്കിലും നമ്മൾ പറയില്ലേ ഈ ആളെ കണ്ടാലറിയാം. അപ്പൊ പുറമേയുള്ള അവയവങ്ങളില് ഈ ചൂടുണ്ടാക്കുന്ന എഫക്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ആന്തരിക അവയവങ്ങളില്, നമ്മുടെ മനസ്സിലും വാക്കുകളിലും ഉണ്ടാക്കുന്ന ചൂട് ശരീരത്തിലെ ഓരോ ആന്തരിക അവയവങ്ങളിലും എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ടാവും.
അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ബാഹ്യ ലോകത്തിന്റെ ബഹളത്തെ കുറിച്ച് നമ്മൾ അധികം കണക്കാക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഈ ഇപ്പൊ സിസ്റ്റർ പറഞ്ഞ പോലെ ഈ ഉള്ളിലെ ലോകം, അവിടെയാണ് നമ്മൾ ഈ തണുപ്പിക്കൽ പ്രക്രിയ കൊണ്ടുവരേണ്ടത്,
ആരംഭിക്കേണ്ടത്.
പക്ഷെ അവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ശാന്തി വേണം, ശാന്തമായിട്ടിരിക്കണം. പക്ഷെ ഇങ്ങനെ ഫാസ്റ്റ് പേസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ ശാന്തമായിരിക്കുന്നതിനെ ഒരർത്ഥത്തിൽ നിഷ്ക്രിയത്വമായിട്ട് അല്ലെങ്കിൽ ഒരു ദുർബലതയായിട്ട് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത കൂടുതലല്ലേ? ശാന്തി ഒരു ഒരു സോട്ട് ആഫ്റ്റർ, എല്ലാവരും പിന്തുടരുന്ന ഒരു ഒരു കാര്യമായിട്ട് ആരും കണക്കാക്കുന്നില്ലേ?
സൈലൻസ് ഈസ് പവർ എന്നാ പറയാം. ശാന്തിയിലുള്ളത് ശക്തിയാണ്. അപ്പൊ ശാന്തിയിൽ ശക്തി ഉള്ളതിന്റെ തെളിവാണ് നമ്മൾ ജീവിതത്തിൽ ആരെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ ആ മഹാന്മാരുടെ വ്യക്തിത്വങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ. ഉദാഹരണമായിട്ട് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ജീവചരിത്രമാണ് മഹാത്മാഗാന്ധിജിയുടേത്. അപ്പൊ അദ്ദേഹം ബാഹുബലം ഉപയോഗിച്ച്, ശബ്ദം ഉപയോഗിച്ചിട്ടല്ല നേട്ടങ്ങൾ ഉണ്ടാക്കിയത്. നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു സൈലൻസ് പവറായിരുന്നു, ശാന്തിയുടെ ശക്തിയായിരുന്നു. ശാന്തിയുടെ ശക്തി ഉപയോഗിച്ച് അദ്ദേഹം നിഷ്ക്രിയനായിട്ടിരുന്നതല്ല നമ്മൾ കണ്ടത്. ഏറ്റവും കൂടുതൽ ആക്ടിവേറ്റ് ആയിട്ടുള്ള, ഏറ്റവും അധികം പൊട്ടൻഷ്യലിനെ പുറത്തു കൊണ്ടുവന്ന ഒരു വ്യക്തിത്വത്തെ നമ്മൾ കാണുന്നു. ബ്രഹ്മകുമാരി ഈശ്വരി വിശ്വവിദ്യാലയത്തിലെ ഇന്ന് ഈ വിശ്വവിദ്യാലയത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് 97 വയസ്സുകാരിയായിട്ടുള്ള ആദരണീയ രാജ്യോഗിനി ജാൻകി ദാദിയാണ്. ദാദിജി 97 വയസ്സുണ്ട് ശരീരത്തിന്റെ രീതിയിൽ നമ്മൾ നോക്കിയാൽ. പക്ഷെ സൈലൻസിന്റെ പവറിന്റെ പ്രത്യക്ഷ തെളിവാണ് ദാദിജി ഒരു ദിവസത്തിൽ 20 മണിക്കൂർ സർവീസിൽ മുഴുകിയിരിക്കുന്ന വ്യക്തിത്വമാണ്. ദാദി ചെയ്യുന്നത് പോലെ ഒരു ദിവസം ഈ 20 മണിക്കൂർ ആക്ടിവിറ്റിയിൽ മുഴുകാനൊന്നും നമുക്ക് പോലും കഴിയുന്നില്ല.
ഇപ്പൊ ഞാൻ ശാന്തനാവണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ശാന്തമാണെങ്കിൽ അവിടെ സ്പീഡ് എങ്ങനെ ഉണ്ടാവും? ശാന്തനാവുമ്പോൾ ഞാൻ കൂടുതൽ സ്ലോ ആവുകയല്ലേ വേണ്ടത്?
ശാന്തിയില് ശക്തി അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നതിന്റെ കാരണം നമ്മുടെ മനസ്സ് എപ്പോഴാണോ ശാന്തമാകണേ, മനസ്സ് ശാന്തമാകുമ്പോൾ ക്ലാരിറ്റി, സ്പഷ്ടത കൂടും. ഇപ്പോൾ സാധാരണ പറയില്ലേ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമുണ്ട്, ആ പാത്രത്തിലെ വെള്ളം കലങ്ങിയതാണെങ്കിൽ നമുക്ക് അതിന്റെ അടുത്തിട്ട് കാണാൻ കഴിയില്ല. അതേസമയം അതേ പാത്രത്തിലെ വെള്ളം തെളിഞ്ഞതാണെങ്കിൽ തെളിഞ്ഞ വെള്ളത്തിൽ കൂടി നമുക്ക് അടുത്തിട്ട് വരെ കാണാൻ കഴിയും. അതേപോലെ നമ്മുടെ മനസ്സ് എപ്പോഴാണോ കലങ്ങുന്നത്, അസ്വസ്ഥവും അശാന്തവുമാകുന്നത്, അപ്പൊ നമ്മുടെ സ്പഷ്ടത, വ്യക്തത കുറയും. അതേസമയം മനസ്സ് ശാന്തമാകും തോറും സ്പഷ്ടത കൂടുന്നത് കാരണം സ്പഷ്ടത എത്രത്തോളം കൂടുന്നോ അതിനനുസരിച്ച് നമുക്ക് തിരിച്ചറിയാനുള്ള ശക്തി കൂടും, തീരുമാനം എടുക്കാനുള്ള നമ്മുടെ കപ്പാസിറ്റി കൂടും. അതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ നമുക്ക് നമ്മുടെ ഊർജത്തെ കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ആന്തരികമായ ഊർജത്തെ പൂർണ്ണതയിൽ നമുക്ക് ഉപയോഗിക്കാം, നമ്മളുടെ മാക്സിമം പൊട്ടൻഷ്യലിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക്.
എനിക്ക് തോന്നുന്നു ഈ ശാന്തമായിട്ടിരിക്കുക എന്ന് പറയുന്നതും വേഗം കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്ന് പറയുന്നതും, അതായത് ശാന്തമായിരിക്കുമ്പോൾ കൂടുതൽ നമ്മുടെ വേഗത കൂട്ടാൻ സാധിക്കും കൂടി ചെയ്യും അല്ലേ?
ശാന്തമായിരിക്കുന്ന സമയത്ത് നമ്മുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിക്കും. അപ്പൊ ശരിക്കും നടക്കുന്നത് പ്രാക്ടിക്കൽ അനുഭവം ഈ ബ്രഹ്മകുമാരി ഈശ്വരി വിശ്വവിദ്യാലയത്തില് നിത്യേന ക്ലാസ്സിന് വരുന്ന അമ്മമാരുണ്ട്, ഡെയിലി 1 മണിക്കൂർ. ആ അമ്മമാരോട് ചോദിക്കാറുണ്ട് നിങ്ങൾ ക്ലാസ്സിന് വരാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ സമയം എങ്ങനെയാ കണ്ടെത്തുന്നത്? എത്രയോ പേര് അനുഭവം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്നത്തെ നമ്മൾ നേരത്തെ പ്രഭാതുവായി പറഞ്ഞതുപോലെ ഇത്രയും വേഗതയുള്ള ലോകത്തിൽ ജീവിക്കുന്ന ആർക്കൊന്നിനും സമയമില്ലേ. സാധാരണഗതിയിൽ ആരോട് ചോദിച്ചാലും ഒന്നിനും സമയമില്ല, എല്ലാവർക്കും ശാന്തി വേണം, സമാധാനം വേണം. പക്ഷെ വരൂ, നിങ്ങൾ ഈ ആധ്യാത്മിക ജ്ഞാനം കേൾക്കൂ അല്ലെങ്കിൽ ധ്യാനം ചെയ്യുമെന്ന് പറയുമ്പോൾ എല്ലാവരും എന്താ പറയണേ, ഞങ്ങൾക്ക് സമയമില്ല, ആഗ്രഹമുണ്ട്, സമയമില്ല. അപ്പം ഞാൻ ചോദിക്കാറുണ്ട് ഈ അമ്മമാരോട്, നിങ്ങൾ എങ്ങനെ നിത്യേന വന്ന് ഈ ക്ലാസ് കേൾക്കണേ? അതിൽ വീട്ടമ്മമാരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, കൂട്ടത്തിൽ കുട്ടികളെ സംരക്ഷിക്കുന്നു. രണ്ട് കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് ഈ അമ്മയ്ക്ക് സ്വയം ജോലി ചെയ്യണം, സ്വയം വർക്ക് ചെയ്യുന്ന ആളാണ്, വീട്ടിലെ ജോലിയുണ്ട്, കുട്ടികളെയും സ്കൂളിലയക്കണം. എന്നിട്ട് നിങ്ങൾ എങ്ങനെ ഈ ഒരു മണിക്കൂർ സമയം കണ്ടെത്തി ക്ലാസ്സിന് വരുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ആ അമ്മമാർ അവരവരുടെ ജീവിത അനുഭവം പങ്കുവെക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത്, സിസ്റ്ററേ, പണ്ട് ഞങ്ങളും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കൊന്നിന് സമയമില്ല, കാരണം വീട്ടുജോലി ബാക്കി കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സത്സംഗത്തിൽ വരാനോ അല്ലെങ്കിൽ ഈ ആധ്യാത്മിക ജ്ഞാനം കേൾക്കാൻ നമുക്ക് എവിടുന്ന സമയം. പക്ഷെ ഇന്ന് അതേ ഞങ്ങൾ എപ്പോ ഈ ക്ലാസ് കേട്ടു തുടങ്ങിയോ, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയോ, നമ്മൾ രണ്ടു മണിക്കൂറിൽ ചെയ്യുന്ന ജോലി ഇപ്പോൾ ഒരു മണിക്കൂറിൽ ചെയ്തു തീർക്കാൻ കഴിയുന്നുണ്ട്, നാല് മണിക്കൂറിൽ ചെയ്തിരുന്നത് രണ്ടു മണിക്കൂറിൽ തീരുന്നുണ്ട്. അപ്പൊ ആ രണ്ടു മണിക്കൂർ സമയം ഞങ്ങൾക്ക് സേവ് ആയിട്ട് കിട്ടി. ആ മിച്ചപ്പെട്ട് കിട്ടിയ സമയത്തിൽ നിന്നാണ് ഒരു മണിക്കൂർ സമയം കണ്ടെത്തി ഞങ്ങൾ ഇവിടെ വരുന്നത്.
എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത് പറഞ്ഞപ്പോ തന്നെ ശാന്തിയിൽ കൂടെ ഉണ്ടാവുന്ന ഈ പ്രൊഡക്ടിവിറ്റി, കൂടുതൽ കൂടുതൽ ഉൽപാദനക്ഷമത നമുക്ക് വർദ്ധിക്കുന്നു. ഇത് തന്നെ സാധാരണ നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും, വലിയ ഗവേഷണങ്ങൾ നടക്കുന്ന സ്ഥലം, ഉയർന്ന രീതിയിലുള്ള ഗവേഷണങ്ങൾ നടക്കുന്ന സ്ഥലം വളരെ ശാന്തമായിരിക്കണം.
അതുകൊണ്ട് സയൻസ് തന്നെ ഡെവലപ്പ് ആയിരിക്കൊണ്ടിരിക്കുന്നത് സൈലൻസിൽ നിന്നാണ്. എല്ലാ ശാസ്ത്രജ്ഞന്മാരും നോക്കിക്കോളൂ, ഏതൊരു കണ്ടുപിടുത്തം നടത്തണമെങ്കിൽ ആദ്യം എന്താ ചെയ്യണേ, അവര് സ്വയം സൈലൻസിലേക്ക് പോവുക. പ്രഭാത് ഭായ് പറഞ്ഞതുപോലെ അറ്റ്മോസ്ഫിയറും സൈലൻസിന്റെ തയ്യാറാക്കുക.
ഇനി ശാസ്ത്രജ്ഞരുടെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഏതൊരു സർഗാത്മക പ്രവൃത്തി നടത്തുന്നവരും സൈലന്റ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. സിസ്റ്റർ, സൈലൻസ് എനിക്ക് മനസ്സിലായി, പക്ഷേ ഞാനിപ്പോ മിണ്ടാതിരിക്കുന്നു, ഞാൻ സൈലന്റ് ആയി എന്ന് പറയാൻ സാധിക്കും?
അതായത് ശബ്ദത്തിന്റെ അബ്സെൻസ്, ശബ്ദരഹിതമായിട്ടുള്ള അവസ്ഥ ശാന്തതയുടെ ഒരു ഘടകം മാത്രമേ ആകുന്നുള്ളൂ. ഇപ്പോ ഞാൻ വൈകൊണ്ട് സംസാരിക്കുന്നില്ല അല്ലെ, മൗനം പാലിച്ചിരിക്കുക, അത് ഒരു തരത്തിലെ മൗനമാണ്. ഗാന്ധിജിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ആഴ്ചയിൽ രണ്ടു ദിവസം മൗനം പാലിച്ചിരുന്നു എന്ന് പറയും. മൗനം പാലിച്ചിരുന്ന ആ സമയത്ത് അദ്ദേഹം വെറുതെ ഇരുന്നിട്ടില്ല, മൗനം പാലിച്ചിരുന്ന സമയത്ത് ശബ്ദത്തിലേക്ക് വരുമായിരുന്നില്ല, പക്ഷെ ആ സമയത്തായിരുന്നു അദ്ദേഹത്തിന്റെ സെൽഫ് സ്റ്റഡി, സ്വാധ്യായം, പഠിക്കുന്നത്, വായിക്കുന്നത്, ചിന്തനങ്ങൾ ചെയ്യുന്നത്, ശ്രേഷ്ഠ ചിന്തനത്തിന് വേണ്ടിയിട്ട്. അതേപോലെ ശ്രേഷ്ഠമായ പ്യുവർ നോളജ് തന്റെ ഉള്ളിലേക്ക്, ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ സ്വാധ്യായത്തിന് വേണ്ടിയിട്ട് ആ സമയം ഉപയോഗിച്ചിരുന്നു. തന്റെ ശ്രേഷ്ഠ ചിന്തനങ്ങളെ എഴുതുന്നതിനും തയ്യാറാക്കുന്നതിനും ആ സമയത്ത് ഉപയോഗിച്ചിരുന്നു എന്ന് പറയും. അപ്പൊ മൗനത്തിന്റെ രണ്ടാമത്തെ ഘടകമാണ് മനസ്സിന്റെ മൗനം. അത് സർവശ്രേഷ്ഠമായ സൈലൻസ് ആണ്. മനസ്സിന്റെ മൗന അർത്ഥം ചിന്തിക്കാതിരിക്കുക എന്നുള്ളതല്ല, കാരണം നമ്മുടെ മനസ്സിന്റെ സ്വതസിദ്ധമായ സ്വഭാവമാണ് ചിന്തിക്കുക എന്നുള്ളത്, ചിന്തിക്കാനുള്ള കഴിവ്. അതുകൊണ്ട് മനസ്സിനെ ഒരിക്കലും നമുക്ക് സപ്രസ് ചെയ്ത് മനസ്സ് നീ ചിന്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് അമർത്തി വെക്കാൻ ഒരിക്കലും കഴിയില്ല. പറയാറുണ്ടല്ലോ, ഒരു സ്പ്രിംഗ് തന്നെ നമ്മൾ അമർത്തി വെച്ചു കഴിഞ്ഞാൽ റിലീസ് ചെയ്യുമ്പോൾ കൂടുതൽ ഫോഴ്സിൽ അത് പുറത്തേക്ക് വരുന്നത് കാണാം. അപ്പൊ അതേപോലെ മനസ്സിന്റെ സ്വതസിദ്ധമായ സ്വഭാവമാണ് ചിന്തിക്കാനുള്ള കഴിവ്. മനസ്സിന്റെ മൗന അർത്ഥം ചിന്തകള് ശുദ്ധവും ശുഭവും ശ്രേഷ്ഠവും ശക്തിശാലിയുമായ ചിന്തനങ്ങൾ നമുക്ക് സൃഷ്ടിക്കാനുള്ള കഴിവാണ്. ആ ശ്രേഷ്ഠമായ ചിന്തനങ്ങളിലൂടെ ഉള്ള യാത്ര, മനസ്സിനെ ആ സൈഡിലേക്ക് ചാനലൈസ് ചെയ്യുക എന്നുള്ളതാണ്.
പക്ഷെ നോക്കി, ഇപ്പൊ അങ്ങനെ ഇപ്പൊ എനിക്ക് ചിന്തിക്കണം അല്ലെങ്കിൽ ശാന്തമായിട്ട് ചിന്തിക്കണം, സമർത്ഥമായിട്ട് ചിന്തിക്കണം,
അതെ
എന്നുള്ള ആഗ്രഹം തീർച്ചയായിട്ടും അവിടെ ഉണ്ട്. പക്ഷെ അതെങ്ങനെ,
അതിനുള്ള ഇൻപുട്ട് വേണം നമുക്ക്. കാരണം സാധാരണ നമ്മൾ പറയില്ലേ, എങ്ങനെയാണോ ഇൻപുട്ട് അതിനനുസരിച്ചിരിക്കും ഔട്ട്പുട്ട്. അപ്പോ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നമ്മൾ നോക്കിക്കോളൂ, സാധാരണ ഭക്ഷണം, നമ്മുടെ ഈ ശരീരത്തിനുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നമ്മളെല്ലാവരും സെലക്ട് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കേരളീയരാ, നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെയധികം കോൺഷ്യസ് ആയിട്ടുള്ളവരാണ് അല്ലെ. അപ്പൊ ആ സമയത്ത് പ്രോട്ടീന് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അല്ലെ വൈറ്റമിൻസ് ഏതിലെല്ലാം ഫുഡിലുണ്ട് അതിനനുസരിച്ചുള്ള ആഹാരം നമ്മൾ സെലക്ട് ചെയ്യും, അതിനനുസരിച്ച് നമ്മൾ കഴിക്കും. കാരണം നമുക്കറിയാം എങ്ങനെയുള്ള ആഹാരം കഴിക്കുന്നു, അതിനനുസരിച്ചിരിക്കും നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്. അതേപോലെ മനസ്സിന് ഉള്ള ഭക്ഷണമാണ്, ഭോജനമാണ് വിചാരങ്ങൾ. അപ്പൊ നമ്മൾ നമ്മുടെ മനസ്സിന് എങ്ങനെയുള്ള ചിന്തനങ്ങൾ കൊടുക്കുന്നു, ആ ചിന്തനങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ ചിന്താഗതികൾ ഉണ്ടാകുന്നത്, വിചാരധാര ഉണ്ടാകുന്നത്. വിചാരങ്ങൾക്കനുസരിച്ചുള്ള ഫീലിംഗ്സ് ഉണ്ടാവും, പിന്നെ ആ ഫീലിംഗ്സിനനുസരിച്ച് നമുക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നു, ആറ്റിറ്റ്യൂഡിനനുസരിച്ച് നമ്മുടെ ആക്ഷൻ, പിന്നെ പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളില് ചിന്തനങ്ങൾ ശ്രേഷ്ഠമാകണം, ആഗ്രഹമുണ്ട്, അപ്പൊ അതിനനുസരിച്ചുള്ള ഭക്ഷണം കൊടുക്കണം.
അപ്പൊ ഇത് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം.
അതെ.
പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നത്, ഒരു സംഭവം നടന്നു, എനിക്കിഷ്ടമല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കുന്നു, അപ്പോ ചിന്ത സെൽഫ് ക്രിയേറ്റഡ് അല്ലെ, അങ്ങനെ ഒരു സംഭവം നടക്കുന്നു.
ചിന്തനങ്ങൾ ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന്, ഇപ്പോ ന്യൂസ് പേപ്പർ വരുന്നു രാവിലെ, പത്രം വരുന്ന സമയത്ത് നമ്മളെല്ലാവരും പത്രം കിട്ടുമ്പോൾ എല്ലാവരും പത്രത്തിന്റെ ഫ്രണ്ട് പേജ് മാത്രമല്ല വായിക്കുക, ചിലര് ഫ്രണ്ടിൽ ഹെഡിങ് നോക്കും, ചിലർ പത്രം കിട്ടിയാൽ ആദ്യം എന്താ ചെയ്യുക, പ്രഭാതഭായി എന്താ ചെയ്യുക, സ്പോർട്സ് പേജ് നോക്കും. ചിലർക്ക് അതാ താല്പര്യം, ചിലര് പത്രം എടുത്ത ആദ്യം ചരമത്തിന്റെ കോളാണ് നോക്കുക, അതാണ് വായിക്കുക അല്ലെ. അപ്പൊ ചിലരുണ്ട്, ചില പത്രങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറഞ്ഞിട്ട് ഒരു സെന്റൻസ് ഉണ്ടോ, ആദ്യം അതായിരിക്കും വായിക്കുക, അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും നോക്കാറുള്ളൂ. എന്റെ അർത്ഥം എന്താണ്, നമ്മുടെ ടേസ്റ്റ്, നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മുടെ രുചി, എനിക്ക് ഏത് വേണം, എനിക്ക് ഇൻപുട്ട് എന്ത് കൊടുക്കണം, ആ ഇൻപുട്ടിനനുസരിച്ചുള്ള ഔട്ട്പുട്ടാണ് ഫുൾ ഡേ നടക്കുന്നത്.
അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്ന പോലെ തന്നെ ചിന്തകളും തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു.
ആ അതിന് നമുക്ക് പ്യുവർ നോളജ് വേണം, പ്യുവർ നോളജ്. അതാണ് ആധ്യാത്മിക ജ്ഞാനം. സ്പിരിച്വാലിറ്റിയിലൂടെ നമുക്ക് കിട്ടുന്ന സ്പിരിച്വൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാലേ അതാണ്, നമ്മുടെ ചിന്തനങ്ങളെ ശുദ്ധവും ശുഭവും ശ്രേഷ്ഠവുമാക്കി ആ ഒരു ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്ന അറിവുകളാണ് ആധ്യാത്മിക ജ്ഞാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ശരി, ഇപ്പൊ അറിവിനെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് നേരത്തെ പറഞ്ഞ ഒരു കാര്യം വെച്ച്, ശാന്തമായിരിക്കുമ്പോഴേ ഈ പഠനം നടക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അത് പണ്ട് ഉള്ളവർ ചെയ്തിരുന്ന പോലെ സ്വാധ്യായം, അല്ലെങ്കിൽ എന്ത് തന്നെ വാക്ക് പറഞ്ഞാലും. പക്ഷെ ഇന്നത്തെ വിദ്യാഭ്യാസ രീതി നോക്കുമ്പോൾ ഇത് തമ്മിൽ ഒരു ഒരു ബന്ധവും.
ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ കാണുന്നത്, ശരിക്കും നമ്മൾ പറയാ കേട്ടിട്ടുണ്ടാവും പ്രഭാത് ഭായ്, ചിലപ്പോ വിദ്യാഭ്യാസത്തിന്റെ നിർവചനം സ്വാമി വിവേകാനന്ദൻ നൽകിയത് എന്താണ്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മനുഷ്യന് അന്തർലീനമായിരിക്കുന്ന പൂർണ്ണതയുടെ ആവിഷ്കാരം എന്നാണ്, അതിനെ പുറത്തു കൊണ്ടുവരാനുള്ള പ്രക്രിയ എന്നാണ്. അതുകൊണ്ടാണല്ലോ സാധാരണ പറയില്ലേ എഡ്യൂക്കേഷൻ എഡ്യൂസ് എന്ന വാക്കിൽ നിന്ന് വന്നതാണ്. എഡ്യൂസ് മീൻസ് ടു ബ്രിങ് ഔട്ട്, പുറത്തേക്ക് കൊണ്ടുവരിക. ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ എന്താ നടക്കുന്നത്, പുറത്തുള്ളതെല്ലാം അകത്തേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ അകത്തുള്ളത്, അകത്തുള്ളതർത്ഥം നമ്മളിൽ സ്വതസിദ്ധമായ നാച്ചുറൽ ആയിട്ടുള്ളത്, നമ്മുടെ നാച്ചുറൽ നേച്ചർ, പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മളിലെ ആ അന്തർലീനമായിട്ടിരിക്കുന്ന നിജമായിട്ടുള്ളതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന പ്രക്രിയ ആയിരിക്കണം.
കാരണം ഇത് പലപ്പോഴും ഒരു തമാശയായിട്ട് നമുക്ക് തോന്നുന്നു, ക്ലാസ്സിൽ വന്ന അധ്യാപകന് സൈലൻസ് എന്ന് ഷൗട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു ഒരു സന്ദർഭം. പക്ഷെ അവിടെയും കുട്ടികൾ അശാന്തരാണ്, അല്ലെങ്കിൽ കുട്ടികൾ സംസാരിക്കുന്നില്ല, അതുകൊണ്ട് അധ്യാപകനും ശബ്ദമുയർത്തേണ്ടി വരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
അധ്യാപകന് ശബ്ദത്തിലേക്ക് വരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് അധ്യാപകന് ആ പ്രോപ്പർ വേയിൽ സ്വയത്തെ മാനേജ് ചെയ്യാൻ പറ്റണില്ല. അധ്യാപകൻ എപ്പോഴാണോ തന്റെ ഉള്ളിൽ ആ ആധ്യാത്മിക ശക്തി, അല്ലെങ്കിൽ ആ ആധ്യാത്മിക വ്യക്തിത്വം തന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവരിലേക്കും ആ ശക്തിയെ ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയുകയുള്ളൂ. പണ്ട് നമ്മൾ ഗുരുകുലങ്ങളിൽ കേട്ടിട്ടില്ലല്ലോ ഗുരു കുട്ടികളെ ഷൗട്ട് ചെയ്തിട്ട് ശാന്തരാക്കിയെന്ന്. കാരണം എന്തുകൊണ്ട്? ഗുരു എന്ത് പഠിപ്പിക്കുന്നു ആ പഠിപ്പിക്കുന്നതെല്ലാം അദ്ദേഹത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കുട്ടികൾക്ക് മുന്നിൽ നമ്മൾ അധ്യാപകർ പോകുമ്പോൾ, ഞാൻ എല്ലാവരെ കുറിച്ചും പറയുന്നില്ലേ, പക്ഷെ മെജോറിറ്റി എന്താ സംഭവിക്കണേ, നമുക്ക് കുട്ടികൾക്ക് മുന്നിൽ ഒരു മാതൃകയായി തീരാൻ കഴിയുന്നില്ല. ആ മാതൃകാ വ്യക്തിത്വം നമ്മളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തന്നെ നമ്മുടെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തെ ആലോചിച്ച് നോക്കിക്കോളൂ പ്രഭാത് ഭായ്, നമ്മൾ എല്ലാ മാഷിമാരും ക്ലാസ്സിലേക്ക് കയറി വരുമ്പോൾ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാറില്ലേ. ചില അധ്യാപകർ വരുമ്പോൾ നമ്മൾ സ്വതവേ ശാന്തരാകാറുണ്ട്. ആ അധ്യാപകന് നമ്മളോട് ഷൗട്ട് ചെയ്യേണ്ടി വരാറില്ല. എല്ലാവർക്കും അത് സംഭവിക്കുന്നില്ലേ അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു മാതൃകകളായിട്ട് മാറേണ്ടതുണ്ട്.
പക്ഷെ അവിടെ ശരി, മാതൃക എന്ന് പറയുമ്പോഴും ഇപ്പോ ഞാൻ മറ്റെല്ലാ കാര്യത്തിലും സിഗരറ്റ് വലിക്കാതെ അല്ലെങ്കിൽ മദ്യപിക്കാത്ത മാതൃക അധ്യാപകനാണെങ്കിലും കുട്ടികൾ ചിലപ്പോ ഇതൊന്നും ശ്രദ്ധിക്കുന്നേ ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അവിടെ എങ്ങനെയാണ് നമ്മൾ, ഇപ്പൊ മാതൃക അധ്യാപകൻ ആണ് യഥാർത്ഥത്തിൽ, പക്ഷെ അപ്പോഴും എനിക്ക് ശബ്ദമുണ്ടാക്കേണ്ട അവസ്ഥ വരുന്നു, അല്ലെങ്കിൽ എനിക്ക് ആ ശാന്തി അവിടെ പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല, ആ സാഹചര്യത്തിൽ ആ ക്ലാസ് റൂമിൻ്റെ ബഹളത്തിൽ പെട്ടുപോകുന്നു. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ കുട്ടികളെ ഇത് ഇൻസ്പയർ ചെയ്യാൻ പറ്റും? കാരണം വടിയെടുത്ത് ഇൻസ്പയർ ചെയ്യുന്ന രീതി എന്തായാലും കാലഹരണപ്പെട്ട ഒന്നാണെന്ന് എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ലാതെ ഇത് നമുക്ക് എങ്ങനെ
ഇന്നത്തെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും പണ്ട് നമ്മൾ നമ്മുടെ മാഷിമാർ നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് പ്രഭാത് ഭായി പറഞ്ഞതുപോലെ ഒന്ന് കണ്ണുരുട്ടി അല്ലെങ്കിൽ വടിയെടുത്താൽ, അധ്യാപകരാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളാകട്ടെ, ഒന്ന് കണ്ണുരുട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ നമ്മൾ ഭയപ്പെടുമായിരുന്നു. നമ്മൾ എന്ത് ചേഞ്ച് കൊണ്ടുവരണമോ അത് കൊണ്ടുവരുമായിരുന്നു. പക്ഷെ ഇന്നത്തെ തലമുറകളിൽ നമ്മൾ എന്താ കാണുന്നത്? ജനറേഷൻ ഗ്യാപ്പ് എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പൊ ഇന്നത്തെ തലമുറകളിൽ നമ്മൾ കാണുന്നത്, നമ്മൾ അധ്യാപകൻ നമ്മളെ കണ്ണുരുട്ടിക്കഴിഞ്ഞാൽ അതിനേക്കാളും അധ്യാപകനെ പേടിപ്പിക്കുന്ന രീതിയിൽ
പേടിയാണ്.
കാരണം കുട്ടികള് സ്കൂളിൽ നിന്ന് നമുക്കറിയില്ലേ വരുന്നത്, ചില പത്ര ന്യൂസുകളിൽ കണ്ടിട്ടില്ലേ, പോക്കറ്റിൽ അവര് തോക്കും മറ്റും കൊണ്ടാണ് കടന്നു വരുന്നത്. അപ്പോ അധ്യാപകർക്ക് കുട്ടികൾക്ക് നേരെ കണ്ണുരുട്ടിയിട്ടോ വടിയെടുത്തിട്ടോ ഭയപ്പെടുത്താൻ പറ്റില്ല. ഇന്ന് കുട്ടികൾക്ക് വേണ്ടത്, കുട്ടികളാണെങ്കിൽ പോലും അവർ ആഗ്രഹിക്കുന്നത് റെസ്പെക്റ്റാണ്, ബഹുമാനാണ്. അപ്പൊ സ്നേഹവും ബഹുമാനവും ചേർന്ന് ചേർന്ന് പോകണം. എത്ര കുട്ടികളിൽ നിന്ന് അധ്യാപകൻ ആഗ്രഹിക്കുന്നുണ്ടോ റെസ്പെക്ട്, അത്ര തന്നെ കുട്ടികൾക്ക് നമുക്ക് റെസ്പെക്ട് കൊടുക്കേണ്ടിയിരിക്കും. എന്തുകൊണ്ടെന്നാൽ നമ്മൾ നോക്കുന്ന സമയത്ത് അധ്യാപകൻ അധ്യാപകനാണ്, വിദ്യാർത്ഥി വിദ്യാർത്ഥിയാണ് ബാഹ്യമായ രൂപത്തിൽ. പക്ഷേ അധ്യാപകനിലാണെങ്കിലും വിദ്യാർത്ഥിയിലാണെങ്കിലും അധ്യാപകൻ അല്ലെങ്കിൽ വിദ്യാർത്ഥി എന്ന് പറയുന്ന റോൾ അഭിനയിക്കുന്നത് ആത്മചൈതന്യമാണ്, ചൈതന്യമാണ്. അത് അധ്യാപകനിലും വിദ്യാർത്ഥികളിലും രണ്ടും ഒരേപോലെയുള്ള ചൈതന്യമാണ്, ചൈതന്യ ശക്തിയാണ്. ബാക്കി അധ്യാപകൻ എന്നുള്ളത് ശരീരം കൊണ്ടുള്ള പ്രായമോ പഠിപ്പോ പദവികളോ അത് കേവലം റോളിലെ മാത്രം അന്തരമാണ്. പക്ഷെ രണ്ടുപേരിലും കുടികൊള്ളുന്ന ചേതന, ബോധം എന്ന് പറയുന്നത് ആത്മാവിന്റെ ആ അവബോധമാണ്. ആത്മാവ് രണ്ടിലും ഒരേപോലെയാണ്. അപ്പൊ അധ്യാപകനിലുള്ള ആ ശരീരത്തിൽ കുടികൊള്ളുന്ന ചേതന അതേപോലെ ഒരു ചേതനയാണ് കുട്ടിയിലുള്ളത്. അപ്പൊ ആ കുട്ടികൾക്ക് നമ്മൾ ആ ഒരു റെസ്പെക്ട് എന്ന രീതിയിലേക്ക് പോകുമ്പോൾ മാത്രമേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട്
പോകാൻ. കാഴ്ചപ്പാടിന്റെ അഭാവം അതുകൊണ്ടായിരിക്കും. ഇപ്പോ അധ്യാപകൻ തന്റെ പാഠം പഠിപ്പിക്കുന്നു, വിദ്യാർത്ഥികൾ അവർക്ക് പഠിക്കാനുള്ള പഠിക്കുന്നു. പലരും പറയും ഞങ്ങൾക്കിപ്പോ അധ്യാപകരില്ലെങ്കിലും വേണമെങ്കിൽ പഠിക്കാം.
കാരണം ഇന്നത്തെ ലോകം അത്രയും അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു. ഇപ്പൊ നോക്കൂ, നെറ്റിന്റെ മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടാത്തത് എന്താ ഉള്ളത്?
എനിക്ക് തോന്നുന്നു സിസ്റ്റർ, നമ്മൾ ഈ ഒരു ചർച്ച തീർച്ചയായും മുന്നോട്ട് കൊണ്ടുപോകണം. ശാന്തി എന്ന ഒരൊറ്റ പദം, അതിന്റെ വ്യാപ്തി, അതിന്റെ ആഴം എത്രയുണ്ടെന്ന് തീർച്ചയായും നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ജ്യോതിർഗമയിൽ വീണ്ടും ശാന്തിയുടെ ഈ ധാര നമ്മൾ മുറിയാതെ തുടർന്ന് കൊണ്ടുപോകും. ഇന്നത്തെ ഈ സമയത്തിന് തിരക്ക് പിടിച്ച ഷെഡ്യൂളിൽ നിന്ന് ഇവിടെ എത്തി ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചു. പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഹൃദയം നിറഞ്ഞ നന്ദി. ജ്യോതിർഗമയ പുതിയ ഒരു വിഷയത്തെ ചർച്ചയ്ക്കെടുക്കുകയാണ്. ശാന്തി എന്ന ചെറിയ മനോഹരമായ പദത്തിന്റെ വ്യാപ്തി ഒരൽപ്പം നമ്മളിന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി കൂടുതൽ ആഴത്തിലേക്ക്, ശാന്തിയുടെ ആഴങ്ങളിലേക്ക് നമുക്ക് തുഴഞ്ഞിറങ്ങണം. ഈ യാത്രയിൽ തീർച്ചയായും നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. ഇന്നത്തെ ഈ സമയം ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് ജ്യോതിർഗമയുടെ ഭാഗത്തു നിന്ന് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും അവ എന്തുതന്നെയായാലും തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം